2022 May 29 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. മെർലിൻ മൺട്രോ. മഴയിൽ വീണുപോയ ശലഭജന്മം. ആകാശത്ത് നിന്ന് ഉതിർന്നു വീണ ഒരു തൂവെള്ള പഞ്ഞിക്കെട്ട് പോലെയായിരുന്നു മെർലിൻ മൺട്രോ. യൗവനം തീരും മുൻപേ പെരുമഴയിൽ വീണ് അലിഞ്ഞുപോയൊരു പഞ്ഞിക്കെട്ട്. ലോക സൌന്ദര്യാരാധകരുടെ മനം കവർന്ന മെർലിൻ ലഹരിയിലും പ്രശസ്തിയിലും വഴുതി വീണ് ജീവിതം ഹോമിക്കുമ്പോൾ പ്രായം 36. നോർമോ ജീൻ മോർട്ടൺസൺ എന്ന അമേരിക്കൻ യുവതി മെർലിൻ മൺട്രോയായി പരിണമിച്ചിടത്തു നിന്നാണ് കഥയുടെ തുടക്കം. 1920 ജീവിച്ചിരുന്ന മെർലിൻ മില്ലർ എന്ന സംഗീതജ്ഞന്റെ പേരിൽ നിന്ന് മെർലിനും അമ്മയുടെ കുടുംബ പേരിൽ നിന്ന് മൺട്രോയും സ്വീകരിച്ചതോടെ നോർമ ജീൻ മെർലിൻ മൺട്രോയായി. പിന്നീട് ലോകം മാദക സൌന്ദര്യം സമം മെർലിൻ മൺട്രോ എന്ന് ചേർത്തെഴുതി തുടങ്ങി. എന്നാൽ അതിലേക്കുള്ള മെർലിന്റെ യാത്ര ഒട്ടും സൌന്ദര്യമുള്ളതായിരുന്നില്ല. 1926 June 1 ലോസ് ആഞ്ചൽസിലായിരുന്നു മെർലിന്റെ ജനനം. മറ്റു പല പ്രശസ്തരെയും പോലെ ദുരിതപൂർണമായ ബാല്യകാലമായിരുന്നു മെർലിനെയും കാത്തിരുന്നത്. പിതാവ് ആരാണെന്ന് അറിയാത്ത ബാല്യം. പ്രശസ്ത ഹോളിവുഡ് നടൻ ക്ലർക്ക് ഗാബിളാണ് മെർലിന്റെ പിതാവെന്ന് അക്കാലത്ത് ഒരു വിവാദമുയർന്നു. എന്നാൽ അതിനെ സാധൂകരിക്കാൻ തക്ക തെളിവുകളൊന്നും കാലം സൂക്ഷിച്ചു വച്ചിരുന്നില്ല. മെർലിന്റെ അമ്മ ഗ്ലാഡിസ് മനോരോഗത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. പതിയെ അവർക്ക് സ്മൃതിഭ്രംശം സംഭവിക്കുക കൂടി ചെയ്തതോടെ മെർലിൻ കൂടുതൽ ദുരിതത്തിലായി. തന്റെ ബാല്യകാലത്തിലേറിയ പങ്കും മെർലിൻ ചെലവഴിച്ചത് അനാഥാലയത്തിലായിരുന്നു. 1937 മെർലിന്റെ കുടുംബ സുഹൃത്തായ ഗ്രേസും അവരുടെ ഭർത്താവ് ഡോക് ഗോദാർദും ചേർന്ന് കുറച്ചുകാലം മെർലിനെ സംരക്ഷിച്ചു. ദമ്പതിമാർ ഇരുവരും കടുത്ത മതവിശ്വാസികളായിരുന്നു. മതാചാരങ്ങൾ കർശനമായി പാലിച്ചുപോയിരുന്ന അവർ മെർലിനെ സിനിമ കാണുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു. എന്നാൽ 1942 ഡോക് ഗോദാർദിന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. മെർലിനെ കൂടെ കൊണ്ടുപോകാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെ തന്റെ 7 മെർലിൻ ഫോസ്റ്റർ ഹോമിലാക്കപ്പെട്ടു. ഫോസ്റ്റർ ഹോമിൽ കഴിഞ്ഞിരുന്ന കാലത്ത് പലതവണ മെർലിൻ ലൈംഗിക ചൂഷണത്തിന് ഇരയായി. 11 താൻ ബലാത്സംഗത്തിനിരയായെന്ന് പിന്നീടൊരിക്കൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗോദാർദ് ദമ്പതികളുടെ മരണത്തിന് ശേഷം മെർലിൻ തന്റെ കാമുകൻ ജിമ്മി ഗോഗർട്ടിയെ വിവാഹം ചെയ്തു. അപ്പോൾ വെറും 16 മാത്രമായിരുന്നു മെർലിന്റെ പ്രായം. മെർച്ചന്റ് നേവിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ഗോഗർട്ടി ദക്ഷിണ പസഫിക്കിലേക്ക് പോയതിനെ തുടർന്ന് മെർലിൻ കാലിഫോർണിയയിലെ ഒരു ആയുധ നിർമ്മാണശാലയിൽ ജോലിക്ക് കയറി. ഫാക്ടറിയിലെ ജോലിക്കിടയിലാണ് ആ സൌന്ദര്യം ഒരു ഫോട്ടോഗ്രാഫറുടെ കണ്ണിൽപ്പെടുന്നത്. 1946 ഗോഗർട്ടി തിരിച്ചുവരുമ്പോൾ ഒരു മോഡൽ എന്ന നിലയിൽ മൺട്രോ പ്രശസ്തയായി കഴിഞ്ഞിരുന്നു. അക്കാലത്താണ് നോർമ ജീൻ മോർട്ടൺസൺ എന്ന പേരുപേക്ഷിച്ച് മെർലിൻ മൺട്രോ എന്ന നാമം സ്വീകരിക്കുന്നത്. സിനിമയാണ് തന്റെ ജീവിതമെന്ന് മനസ്സിലാക്കിയ മെർലിൻ 1946 ഗോഗർട്ടിയുമായുള്ള ബന്ധം പിരിഞ്ഞു. അതേ വർഷം തന്നെ ആദ്യ സിനിമയിൽ അഭിനയിക്കാനുള്ള കരാറും അവർ ഒപ്പിട്ടു. പിന്നീടാണ് ലോകമറിയുന്ന മെർലിൻ മൺട്രോയായി അവരുടെ ജീവിതം തുടങ്ങുന്നത്. നീലക്കണ്ണും തുടുത്ത ചുണ്ടുകളും കുസൃതിയൊളിപ്പിച്ച ചിരിയുമുള്ള ആ സൌന്ദര്യം അപ്പോഴേക്കും മോഡലിംഗിലൂടെ പുറം ലോകത്തെത്തി തുടങ്ങിയിരുന്നു. 1950 മൺട്രോയുടെ ആദ്യ സിനിമ പുറത്തുവരുന്നത്. ജോൺ ഹസ്റ്റന്റെ ദി ആസ്ഫാൾട്ട് ജംഗിൾ എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷത്തോടെയായിരുന്നു മെർലിന്റെ തുടക്കം. പിന്നീട് പുറത്തിറങ്ങിയ ഓൾ അബൌട്ട് ഈവ് എന്ന ചിത്രം മെർലിന്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായി. അധികം താമസിയാതെ തന്നെ അവർ ഹോളിവുഡിലെ ഏറ്റവും പ്രശസ്തയായ നടി എന്ന പദവിയിലേക്കെത്തുകയും ചെയ്തു. 1953 പുറത്തിറങ്ങിയ നയാഗ്രയിൽ കാമുകനെ കൂട്ടുപിടിച്ച് ഭർത്താവിനെ കൊല്ലുന്ന സ്ത്രീയായി മെർലിൻ തകർത്തഭിനയിച്ചു. ഒരു സെക്സ് സിംബൽ എന്ന നിലയിലേക്കുള്ള മെർലിന്റെ ആദ്യ ചുവടുവയ്പായിരുന്നു ആ ചിത്രം. ജെന്റിൽമെൻ പ്രിഫർ ബ്ലോൺസ്, How to Marry a Millionaire, There is No Business Like Show Business, 7 Itch തുടങ്ങിയ പടങ്ങൾ സൂപ്പർ ഹിറ്റുകളായി. ലോകമറിയപ്പെടുന്ന താരമായപ്പോഴേക്കും മാനസികമായി സുഖകരമല്ലാത്ത അവസ്ഥയിലൂടെയാണ് മെർലിൻ കടന്നുപോയത്. പ്രശസ്തി അവരെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിച്ചെന്ന് വേണം പറയാൻ. വിഖ്യാത നടൻ ലോറൻസ് ഒളിവർ നിർമ്മാണവും സംവിധാനവും ചെയ്ത ദി പ്രിൻസ് ആൻഡ് ഷോഗേൾ എന്ന സിനിമ ബ്രിട്ടനിൽ സൂപ്പർ ഹിറ്റായതോടെ മൺട്രോയുടെ പ്രശസ്തി അമേരിക്കയ്ക്ക് പുറത്തേക്കും വ്യാപിച്ചു. ഒളിവർ തന്നെയായിരുന്നു ചിത്രത്തിലെ നായകൻ. എന്നാൽ സഹതാരങ്ങളോടുള്ള തുടർച്ചയായ മോശം പെരുമാറ്റങ്ങൾ സിനിമാ സെറ്റുകളിൽ മെർലിന്റെ സ്വീകാര്യത ഇടിയാനിടയാക്കി. മയക്കുമരുന്നിനോടുള്ള മെർലിന്റെ ഭ്രമം ചർച്ചയായി തുടങ്ങി. തുടർന്നുള്ള വർഷങ്ങൾ മെർലിന് അത്ര ശുഭകരമായിരുന്നില്ല. 1962 പുറത്തിറങ്ങിയ സംതിങ് ഗോ ടു ഗിവ് മൺട്രോയുടെ അവസാന ചിത്രമായി. സിനിമാ ചിത്രീകരണത്തിനിടയിൽ മെർലിൻ അപ്രത്യക്ഷയായതിനെ തുടർന്ന് ചിത്രീകരണം തടസ്സപ്പെട്ട സിനിമ റിലീസായില്ല. 1962 August 5 തന്റെ സൌന്ദര്യം കൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ച മെർലിനെ അമിതമായി ഉറക്ക ഗുളിക കഴിച്ച് മരിച്ച നിലയിൽ തന്റെ കിടപ്പറയിൽ കണ്ടെത്തി. അപ്പോഴാണ് ഇപ്പോഴവർക്ക് പ്രായം 36. ഇതൊരു കൊലപാതകമാണെന്ന അഭ്യൂഹവും ഏറെക്കാലം നിലനിന്നു. മെർലിന്റെ മരണത്തിന് പിന്നിൽ ജോൺ എഫ് കെന്നഡി, റോബർട്ട് കെന്നഡി സഹോദരന്മാർക്ക് പങ്കുള്ളതായും അന്ന് ആരോപണമുയർന്നിരുന്നു. മരിച്ചിട്ട് 60 വർഷങ്ങൾ പിന്നിടുമ്പോഴും ലോകം മെർലിൻ മൺറോയെ അവരുടെ സൌന്ദര്യത്തിന്റെ പേരിൽ, സിനിമകളുടെ പേരിൽ, പോരാട്ടങ്ങളുടെ പേരിൽ, വിഷാദമയമായ അവരുടെ ജീവിതത്തിന്റെ പേരിലൊക്കെ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും.